ഏതൊരുവൻ ഈ ചോദ്യം ചോദിക്കുന്നുവോ ആ നിമിഷത്തിൽ അവന്റെ അവസാനമായിരിക്കും. ആരെവിടെ ഉത്തരവ്? ഇവനെ ജയിലിൽ അടക്കൂ.
വിഷാദം നീറിടുന്നു എൻ ഹൃദാന്തേ കേണിടാനോ ഞാൻ വിഷാദം നീറിടുന്നു എൻ ഹൃദാന്തേ കേണിടാനോ ഞാൻ വിഷാദം നീറിടുന്നു എൻ ഹൃദാന്തേ കേണിടാനോ
രാജകൽപ്പന പ്രകാരം കുമാരനെ കാരാഗ്രഹത്തിൽ അടച്ചു. അവന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതായി തോന്നി.
അരജന വീടൊരു ഗുരുവുണ്ടത്രേ, അതിർപ്പചരിതങ്ങൾ പഠിച്ചുടത്രേ, അടുത്തും രാജനെ ഉരൈത്തു കൊണ്ടാർ. പതിയെ ഇതു തെല്ലും നീതിയല്ല, പതിയെ ഇതു തെല്ലും നീതിയല്ല.
അരചന വീടൊരു ഗുരുവുണ്ടത്രേ, അതൃപചരിതങ്ങൾ പഠിച്ചുതത്രേ, അടുത്തും രാജനെ ഉരൈത്തു കൊണ്ടാൽ പതിയെ ഇത് തെല്ലും നീതിയല്ല.
ദീർഘജ്ഞാനിയായ രാജഗുരു ജനോബർ രാജനെ ഉപദേശിച്ചു. കോടിക്കണക്കിന് വരാഹങ്ങൾ വിലവരുന്ന മുത്തുകൾ സമ്മാനിച്ച ഒരുവനെ കാര്യം കൂടാതെ തടവിൽ വെച്ചിരിക്കുന്നത് മഹാപാപമാണ്. ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച രാജാവ് കുമാരനെ മോചിപ്പിച്ചു.
നാടെങ്ങും വാഴ്ത്തും രാജാ, നാട്ടിൽ പ്രസിദ്ധ രോജാ, നാരിയ കുൽ എന്ന മഹിളതൻ കഥയറിയണം. എന്റെ നാട്ടം അതു മാത്രമാണ് ഇവിടെ എത്തുവാൻ സബബേ.
നാടെങ്ങും വാഴ്ത്തു രാജാ, നാട്ടിൽ പ്രസിദ്ധ രോജാ, നാരിക്കുൾ എന്ന മഹിളതൻ കഥയറിയണം. എന്റെ നാട്ടം അതു മാത്രമാണ് ഇവിടെ എത്തുവാൻ സബബേ.
മഹാരാജാവേ, ഉല്ലെന്ന സ്ത്രീ ജനോബർ രാജനോട് എന്തു ചെയ്തു? ഈ ചോദ്യം ചോദിച്ച് തുർക്കിസ്ഥാൻ ബാദ്ഷായുടെ മകൾ മെഹ്റംഗീർ അനേകം രാജകുമാരന്മാരെയും പ്രഭുക്കന്മാരെയും കൊന്നുകഴിഞ്ഞു. അക്കൂട്ടത്തിൽ എന്റെ 6 സഹോദരന്മാരും കൊല ചെയ്യപ്പെട്ടു. ഈ അറുങ്കൊല ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിലെത്തിച്ചേർന്നത്. അങ്ങ് എനിക്ക് തരുന്ന ഏതൊരു സമ്മാനത്തെക്കാളും ഏറ്റവും മഹത്തായ ഒന്നായിരിക്കും അതിന്റെ പൊരുൾ അറിയുക. കുമാരന്റെ ആഗമന ഉദ്ദേശം മനസ്സിലാക്കിയ ജനോബർ, ആരവിടെ? കൊണ്ടുവരുവാ രാക്ഷസിയെ.
സനോബരൻ രാജകൾ കേട്ടാശ്രിതന്മാർ ചെന്നുടനെ അവളെ വലിച്ചിഴച്ചു. സനോബരൻ രാജകൾ കേട്ടാശ്രിതന്മാർ ചെന്നുടനെ അവളെ വലിച്ചിഴച്ചു.
സ്നേഹിച്ചു വഞ്ചിച്ച കുല്ലെന്ന രാക്ഷസി ഉള്ളൊരു ശിക്ഷ കണ്ടന്തം വിട്ടു.
സ്നേഹിച്ചു വഞ്ചിച്ച കുല്ലെന്ന രാക്ഷസി ഉള്ളൊരു ശിക്ഷ കണ്ടന്തം വിട്ടു.
സ്നേഹവും നന്ദിയും കാട്ടിയ നായേ സ്വർണസിംഹാസന കൂട്ടിലാക്കി.
സ്നേഹവും നന്ദിയും കാട്ടിയ നായേ സ്വർണസിംഹാസന കൂട്ടിലാക്കി.
നായെ ഭക്ഷിച്ചുള്ള ഉച്ചിഷ്ടം തിന്നുന്ന നാരിയെ കണ്ടവരം പരന്നു.
ഏതാനും ഭടന്മാരുടെ അകമ്പടിയോടെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട സ്വർണ സിംഹാസനത്തിൽ ഉഗ്രനായ ഒരു പട്ടിയെയും അതിന്റെ പിന്നാലെ പ്രത്യേക രീതിയിലുള്ള മറ്റൊരു വണ്ടിയിൽ ഇരുമ്പഴിക്കുള്ളിൽ ചങ്ങലയാൽ ബന്ധിച്ച ഒരു സുന്ദരിയെയും അതോടൊപ്പം ഭീകരനായ ഒരു രാക്ഷസന്റെ തലയും കാണപ്പെട്ടു. അവളെ ചൂണ്ടിക്കൊണ്ട് സെനോബർ പറഞ്ഞു, ഇവളാണ് ഒല്ലെന്ന സുന്ദരി.
വാസന്തരാവിലെ വാർത്തിങ്കലോ പനിനീർ സൂനഗന്ധമെഴും
വാസന്തരാവിലെ പാർത്തിങ്കളോ പനിനീർ സോനഗന്ധമെഴും ഗാത്രി
ആരോ മലാളി വേളാരോ സുമംഗലി അപ്സര കന്യയോ ദേവതയോ
ആരോ മലാളി വേളാരോ സുമംഗലി അപ്സര കന്യയോ ദേവതയോ.
ഇവളെന്റെ ഭാര്യയാണ്. നികൃഷ്ടവും നിന്ദ്യവുമായ ഈ രംഗത്തെത്തിച്ചേരുവാൻ ഇവളെന്തു മഹാപാപം ചെയ്തു? പട്ടി തിന്നതിന്റെ ഉച്ചിഷ്ടം ചാട്ടവാറുകൊണ്ട് അടികൊടുത്ത് അവളെ തീറ്റിക്കുന്നു. കുമാരൻ അല്പനേരം ആ രംഗം നോക്കി നിന്നു. സെനോബരാജനിൽ നിന്നും മെഹ്റംഗീറിന്റെ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കിയ മഷ്റൂഹ് സെനോബരാജന്റെ അനുമതിയോടെ
ഒപ്പുംവം ധൈര്യവാനാകും കുമാരനും ഒരുങ്ങി വേഗം
ധർമാദീപ്യാത്ര കൊപ്പുമോരുക്കിയേവം ധൈര്യവാനാകും കുമാരനും ഒരുങ്ങി വേഗം.
വഖാഫിൽ നിന്നും യാത്ര തിരിച്ച കുമാരൻ അവന്റെ ആഗ്രഹ അഭിലാഷങ്ങൾ നേടിക്കൊടുത്ത ജമീല ഖാത്തുന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ജമീല രാജോചിതമായ ഒരു സ്വീകരണം നൽകി. ശേഷം ജമീലായും ഏതാനും പരിവാരങ്ങളുമൊത്ത് കുമാരൻ തുർക്കിസ്ഥാനിലേക്ക് പുറപ്പെട്ടു.
മഷ്റൂഹും പരിവാരത്തോടെ തുർക്കിസ്ഥാൻ നഗരത്തിന്റെ ഒരു ഭാഗം ചേർന്നല്ലോ. നയനങ്ങൾ പേടും മാറിൽ കൈമേയടിച്ചങ്ങ് നടമാടും അവരെല്ലാം കാണുന്നേ.
മഷ്റൂഹും പരിവാരത്തോടെ തുർക്കിസ്ഥാൻ നഗരത്തിന്റെ ഒരു ഭാഗം ചേർന്നല്ലോ. നയനങ്ങൾ പേടുമാറിൽ കൈമ അടിച്ചങ്ങ് നടമാടുന്നവരെല്ലാം കാണുന്നേ.
മെഹ്റംഗീറിന്റെ ഉഗ്രശബ്ദം നിറവേറ്റുവാൻ കുമാരനും ജമീല ഖാത്തുനും ഏതാനും പരിവാരങ്ങളും തുർക്കിസ്ഥാനിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
ക്ഷേമത്തിൽ കുതിരമേലേറിയേ സൂരത്തി മേഹറിന്റെ കോട്ട ബലം ചെയ്ത് ചിന്തിച്ച് ഗോപകുലനാകുന്നേ.
കുമാരന്റെയും പരിവാരങ്ങളുടെയും തുർക്കിസ്ഥാനിലേക്കുള്ള ആഗമനം ആ നാട്ടിൽ ഒരു സംസാര വിഷയമായിരുന്നു. ഫൈമോസ് ബാദുഷായുടെ മകൾ മെഹ്റംഗീറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ തുർക്കിസ്ഥാനിൽ എത്തിച്ചേർന്ന കുമാരനെ മെഹ്റംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു.
ർമണി സൗദം തകൃതിയിൽ വാജസി താരയും തപ്പുകൾ നാദസ്വര കീർത്തനം പലവിധ തരുണികൾ നൃത്തങ്ങൾ പകുട്ടുകളേറെ രാജാക്കൾ പല നാടുവാഴികളും ഗവർണറും നാടാകെ അറിഞ്ഞു ജനോത്സവം എന്ന വിധം അവിടെ
കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന കുമാരനെ വേണ്ട വിധം സ്വീകരിച്ചു. പരിപാടികൾ പലതും നടക്കുന്നുണ്ട്. സുന്ദരികളായ യുവതികളുടെ ഡാൻസ്, നാദസ്വര കച്ചേരി, സിത്താര വായന എന്ന് വേണ്ട,
നാടാകെ അറിഞ്ഞു ജനോത്സവം എന്ന വിധം അവിടെ
ജനോത്സവം.
പരിപാടികൾക്ക് ശേഷം കുമാരൻ ഫൈമൂസ് രാജാവിന്റെ മുൻപാകെ ഹാജരായി. കുമാരനെ കണ്ട മാത്രയിൽ ഫൈമൂസിന്റെ കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ ഒഴുകി. അദ്ദേഹം വാത്സല്യപൂർവ്വം കുമാരനെ തലോടിക്കൊണ്ട് പറഞ്ഞു,
കൽബിൽ തിളങ്ങും ദീപം നീ കരളി കാരിക്കും നെഞ്ചിനെ, കദനം പൊട്ടും നെഞ്ചുള്ളത്തിൽ കനിവാർന്ന നിന്നെ കാണുമ്പോൾ.
കൽബിൽ തിളങ്ങും ദീപം നീ കരള് കരയിക്കും നെന്തിനെ, കദനം പൊട്ടും നെഞ്ചുള്ളത്തിൽ കനിവാർന്ന
എന്റെ പൊന്നു മോനെ, നിന്നെ കണ്ടപ്പോൾ എന്റെ ഹൃദയം പൊട്ടുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത ഏതോ ഒരു പാപത്തിന്റെ ഫലമായി എനിക്കൊരു മകൾ ജനിച്ചിരിക്കുന്നു, കോടിയ രാക്ഷസി. അവൾ ഇന്ന് യമന്റെ ധർമ്മപത്നിയായി കഴിയുന്നു. എന്റെ മകൻ കേട്ടിട്ടില്ലേ, അനേകം ബാദുഷാമാർ, രാജകുമാരന്മാർ, പ്രഭുക്കന്മാർ മുതലായവരുടെ കഴുത്തിൽ നിന്നും തല വേർപെട്ടത്. മകനെ, ഈ വൃദ്ധന്റെ അപേക്ഷ നീ സ്വീകരിച്ചാലും നീ ഈ സാഹസത്തിനൊന്നും ഒരുപെടേണ്ടതില്ല. അല്ലയോ ബാദുഷ, അങ്ങയുടെ ഈ ഔദാര്യത്തിന് എന്നുമെന്നും ഞാൻ കൃതാർത്ഥനാണ്. എന്നാൽ എനിക്കൊരപേക്ഷയുള്ളത്, മോഷ്ടാവിന് എന്നും മോഷ്ടിക്കാം എന്ന വിചാരം പതിവുണ്ട്. ഒരിക്കൽ താൻ ആരുടെയെങ്കിലും കയ്യിൽ അകപ്പെടുമെന്ന വിചാരവും ഇല്ലാതില്ല. അപ്രകാരം മെഹറംഗീറിന്റെ ഈ ശിരസ് വാങ്ങി തൊഴിൽ എക്കാലവും തുടർന്നു പോകാമെന്നാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ആ ആഗ്രഹം ഇനി നടക്കുവാൻ പോകുന്നില്ല. ഫൈമൂസ് രാജാവും കുമാരനുമായുള്ള ഈ സംഭാഷണം കേൾക്കുവാനിടയായ മെഹറംഗീർ അവളുടെ ചോദ്യത്തിന് ഉത്തരം പറയുവാനായി സ്വകാര്യ മുറിയിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് അല്പസമയത്തെ മൂകതയ്ക്ക് ശേഷം കുമാരൻ ചോദിച്ചു, അനവധി രാജ്യങ്ങളുടെ അധിപതിയായ ഫൈമൂസ് രാജാവിന്റെ സീമന്ത പുത്രിയും മനുഷ്യരക്തത്തിന്റെ ഗന്ധമേറ്റ് ഹൃദയം മാരവിച്ച അല്ലയോ മെഹറംഗീർ തമ്പുരാട്ടി, ചോദ്യം എന്താണെന്ന് പറഞ്ഞാലും? പരിഹാസപൂർവമായ കുമാരന്റെ ഈ അവതരണം അവൾക്ക് അത്ര പീഡിച്ചില്ല. അവൾ പുച്ഛസ്വരത്തിൽ ചോദിച്ചു, ഒല്ലെന്ന സ്ത്രീ ജനോബർ രാജുനോട് എന്ത് ചെയ്തു? ആഹാ, ഇതാണോ ചോദ്യം? ഇതിനു വേണ്ടിയാണോ ഈ മനുഷ്യകുരുതി അവിടുന്ന് നടത്തിയത്?
അവൾ കാണിച്ച വിനകൾക്കെല്ലാം അവൾ എത്രയോ പെടുന്നേ തൊല്ല, അതിന്റെ രഹസ്യം പറയും നാളെ അനാദർബാരിൽ ഉരയും കേളേ.
അവൾ കാണിച്ച വിനകൾക്കെല്ലാം അവൾ എത്രയോ പെടുന്നു തൊല്ല, അതിന്റെ രഹസ്യം പറയും നാളെ അനാദർബാരിൽ ഉരയും കേളേ.
നയവഞ്ചകി ഉൾ നടിച്ചതെല്ലാം ജനോബറ രഹസ്യം കണ്ടി കൊടുത്തു ശിക്ഷ,
നയവഞ്ചകീകുൾ നടിച്ചതെല്ലാം സനോബറ രഹസ്യം കണ്ട് കൊടുത്തു ശിക്ഷ.
പുല്ലെന്ന സ്ത്രീ സനോബർ രാജനോട് എന്ത് ചെയ്തുവോ അതിന്റെ പ്രത്യാഘാതം ഇന്നും അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യത്തിന് ഉത്തരമാവുകയില്ല. കാര്യകാരണ സഹിതം അതെന്താണെന്ന് വിശദീകരിച്ച് പറയണം.
അത് നാം തമ്മിൽ പറഞ്ഞാൽ തീരാൻ പോകുന്നില്ല.
പിന്നെ നാളെ ദർബാറിൽ അതിന്റെ വിശദീകരണം പരസ്യമായി പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ അറിഞ്ഞ നിലക്ക് പുറത്തു പോകുവാൻ ഞാൻ അനുവദിക്കുന്നതല്ല. കുമാരനെ ബന്ധനസ്ഥനാക്കുവാൻ രാജഭടന്മാരോട് ആജ്ഞാപിച്ചു.
താലത്തിൽ മണി വിളക്കും കൊണ്ടുയരുന്നു തഞ്ചത്തിലോ പച്ചിമത്തി.
തന്നെ താനും ഭൂഗോളം നോക്കി മെല്ലെ ഉയരുന്നു ബാലാർക്കൻ മണി ദീപം കാട്ടുന്നേ
കാലത്തിൽ മണി വിളക്കും കൊണ്ടുയരുന്നു അച്ചത്തിൽ അതോ പശ്ചിമത്തിനെ താനും ഭൂഗോളം നോക്കി മെല്ലെ ഉയരുന്നു ബാലാർക്കൻ മണി ദീപം
പ്രഭാതത്തിൽ ഫൈമൂസ് രാജാവിന്റെ ദർബാർ ഹാളിൽ ജനപ്രതിനിധികളും അനവധി രാജാക്കന്മാരും പ്രഭുക്കന്മാരും സ്ഥാനം പിടിച്ചു. ഫൈമൂസ് രാജാവിന്റെ പുത്രി മെഹ്റംഗീറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാനായി അതികോമളനായ ഒരു യുവാവിനെ ബന്ധനസ്ഥനാക്കി ആ രംഗത്തേക്ക് കൊണ്ടുവന്നു. എല്ലാവരും അത്ഭുത സ്തബ്ധരായി. കുമാരൻ ആ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹിതരെ, മെഹ്റംഗീറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഞാൻ വിധേയനാണ്. ആ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞ രാത്രിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിപ്പോൾ ഒന്ന് വിശദീകരിക്കുകയാണ്. അല്ലയോ രാജകുമാരി, അവിടുന്ന് ഈ ചോദ്യം എങ്ങനെയാണ് ഗ്രഹിച്ചതെന്ന് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതോ അത് ഞാൻ ഒരു മുസാഫിറിൽ നിന്നാണ് ഗ്രഹിച്ചത്. ഏത് മുസാഫിർ? ഇതെന്തൊരു ചോദ്യമാണ്! നിങ്ങൾ എന്തിനൊക്കെ അറിയണം? വെറുതെ സമയം പാഴാക്കാതെ, ഇവിടെ എത്രയോ മുസാഫിറുകൾ വന്നു പോകുന്നു.
മെഹ്റംഗീർ തമ്പുരാട്ടി പൊയ്യന്തിനു ചൊല്ലിടുന്നു, മുസാഫിറുകൾ എന്തിനുള്ളിൽ വന്നു ചേരുന്നു. ഭടന്മാർ കൊട്ടാരം സൂക്ഷ്മമോടെ കാവൽ നിന്നിടുന്നു. മെഹ്റംഗീർ തമ്പുരാട്ടി പൊയ്യന്തിനു ചൊല്ലിടുന്നു, മുസാഫിറുകൾ ം സൂക്ഷ്മമോടെ കാവൽ നിന്നിടുന്നേ.
എന്നാൽ ഞാൻ പറയാം, വഖാഫ് എന്ന നാട്ടിൽ നിന്നും രാജാധിരാജനായ സനോബറിനെ ഭയന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ഒരു രാക്ഷസൻ ഫൈമൂസിന്റെ കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവനെ മെഹ്റംഗീർ തന്റെ സ്വകാര്യ മുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്.
താരാജമീലത്തെ കാത്തൂൻ ഭടന്മാരും ക്ഷണം പായും, മെഹ്റംഗീരൻ തങ്കത്തഖത്തിലെ തടയുന്നൊരു ഭീകരനെയും പിടിച്ചു കൊണ്ടിരാവരും, മെഹ്റംഗീർ മനം ഞെട്ടും. താരാജമീലത്തെ കാത്തൂൻ ഭടന്മാരും ക്ഷണം പായും, മെഹ്റംഗീരൻ തങ്കതകത്തിലെ തഴയുന്നൊരു ഭീകരനെയും പിടിച്ചു കൊണ്ടിതാവാരുന്നേ, മെഹ്റംഗീർ മനം ഞെട്ടുന്നേ.
ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ ഭാവം അങ്ങ് മാറി, മുഖം വിവർണമായി. തന്റെ രഹസ്യം പുറത്തായോ എന്നൊരു ഭീതിയുമുണ്ട്. ഇതിനിടയിൽ വഖാഫ് എന്ന നാട്ടിൽ നിന്ന് ജനോബറിനെ വെട്ടിച്ച് മെഹ്റംഗീറിന്റെ കസ്റ്റഡിയിൽ ഒളിപ്പിച്ചിരുന്ന ആ രാക്ഷസിനെ റാണിയുടെ രഹസ്യ സങ്കേതത്തിൽ നിന്ന് ജമീല ഖാത്തൂന്റെ അനുചരന്മാർ ബന്ധനസ്ഥനാക്കി രംഗത്തേക്ക് കൊണ്ടുവന്നു. ഈ ഭീകരനെ കണ്ട് ജനങ്ങൾ ഭയന്ന് വിറച്ചു. അല്ലയോ സദസ്യരെ, ഉല്ലെന്ന സുന്ദരി വഖാഫ് രാജ്യത്തെ ചക്രവർത്തിയായ ജനോബറിന്റെ ധർമ്മപത്നിയാണ്. ഉല്ലെന്ന അപ്സരസിനെ വിവാഹം കഴിക്കുവാൻ ജനോബർ രാജൻ പെട്ട പാട് ചില്ലറയൊന്നും അല്ല. രാജാവ് വളരെ കാലം തപസ്സിരുന്നതിന്റെ ഫലമായാണ് ഈ അപ്സരസിനെ സ്വന്തമാക്കിയത്. അവർ പരസ്പര വിശ്വാസത്തിലാണ് കഴിഞ്ഞു വന്നത്. ഇങ്ങനെ പരസ്പര വിശ്വാസത്തിൽ കഴിഞ്ഞ എത്രയോ ചരിത്ര സത്യങ്ങൾ നാം വായിച്ചു കഴിഞ്ഞു. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ കഥകൾ മുതൽ കുമാരനാശാന്റെ കഥകൾ വരെ പരിശോധിച്ചാൽ എല്ലാം പ്രണയത്തിന്റെ കഥകളാണ്. ലോക ചരിത്രത്തിലെ ഒട്ടുമുക്കാൽ ഗ്രന്ഥങ്ങളും പ്രണയത്തിന്റെ കഥകളാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മഹാകവി കാളിദാസന്റെ ശാകുന്തളവും ഷേക്സ്പിയറുടെ ഒഥല്ലോയും കീറ്റ്സിന്റെ ഹിസബല്ല, ചങ്ങമ്പുഴയുടെ രമണൻ, കുമാരനാശാന്റെ നളിനി, ഇങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രണയത്തിന്റെ കഥകളാണ് കവിതകളാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രൂപവും ഭാവവുമാണ് ഗുല്ലെന്ന സ്ത്രീ ജനോബർ രാജനോട് ചെയ്തത്. ജസ്റ്റീനിയൻ ചക്രവർത്തി ഒരു ഭാര്യയ്ക്ക് വേണ്ടി കുറെ രത്നങ്ങളും വാരിപ്പിടിച്ച് തിരഞ്ഞു നടന്നു. ഹി ഹാഡ് ലുക്ക്ഡ് ഇൻ ടു ദി ഗട്ടർ ഫോർ എ വൈഫ് ആൻഡ് പിക്ക്ഡ് ഔട്ട് എ ഡയമണ്ട്. ഒടുവിൽ ചെന്ന് പെട്ടതോ സുപ്രസിദ്ധ വേശിയും അറിയപ്പെടുന്ന സിനിമാ നടിയുമായ തിയോഡാറയുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങി ഭാര്യയായി സ്വീകരിച്ചു. അവളൊരു വേശിയായിരുന്നുവെങ്കിലും 24 വർഷം സത്യസന്ധതയോടെ വിശ്വസ്ത ഭാര്യയായി ജീവിച്ചു. രാജ്യം വഖാഫിൽ ജനോബരി രാജാവിന്റെ പത്നി മഹാദ്രോഹിയാം ജനോബറോട് ചെയ്ത വഞ്ചനയാം അല്പം കൂറുന്നു കഥയാം.
രാജ്യം വഖാഫിൽ ജനോബർ രാജാവിന്റെ പത്നി കുല്യന്നവള ബഹുകോമളാംഗിയതാം അവൾ കൽബ് രാക്ഷസിയാം മഹാദ്രോഹിയാം ജനോബറോട് ചെയ്ത വഞ്ചന
രാജാവ് ജനോബറിനോട് അവൾക്ക് എന്തൊരു സ്നേഹമായിരുന്നെന്നു. പതിവ്രതയായ തന്റെ ഭാര്യയ്ക്ക് ഉറക്കത്തിൽ ഒരസുഖമുണ്ട്, മറ്റൊന്നുമല്ല. ഉറച്ചു ഞാൻ മൊഹബത്തിൽ കഴിഞ്ഞൊരു ദിവസം രാവിൽ ഉരയുവാൻ സുഖനിദ്ര തനിലവൾ കരം എൻ മാറി.
ഉറച്ചു ഞാൻ മൊഹബത്തിൽ കഴിഞ്ഞൊരു ദിവസം രാവിൽ ഉരയുവാൻ സുഖനിദ്ര തന്നിലവൾ കരം എൻ മാറിൽ.
ഒരു രാത്രിയിൽ ജനോബറും തന്റെ ഭാര്യയും പള്ളിയറയിൽ പതിവുപോലെ സുഖനിദ്ര ആരംഭിച്ചു. വിറച്ചു ഞാൻ കുടുങ്ങിപ്പോയി കുളിരകി ശരീരം മാകേ വിവരം കേട്ടവൾ ചൊല്ലി വെളിയിൽ പോയനാവാരുന്നേ.
വിറച്ചു ഞാൻ നടുങ്ങിപ്പോയി കുളിരകി ശരീരമാകേ വിവരം കേട്ടവൾ ചൊല്ലി വെളിയിൽ പോയി പോയാവാരുന്നേ.
അർദ്ധരാത്രിയായപ്പോൾ രാജ്ഞി ഉണർന്നു. അവൾക്ക് എന്താ വേണ്ടത്? അതൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞു. വീണ്ടും സുഖനിദ്രയിലാണ്ടു. കണക്കിലേറെ തണുത്തിരുന്ന അവളുടെ ശരീരം ജനോബറിന്റെ മെയ്യോട് സ്പർശിച്ചപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. തന്റെ ഭാര്യയുടെ ശരീരം ആ സകലം മെല്ലെ തലോടി. ആ സമയം അവളുടെ ശരീരം ഐസിന് തുല്യമായിരുന്നു. വല്ല ജ്വരവും പിടിപെട്ടതാണെന്ന് അയാൾ സംശയിച്ചു. പ്രിയേ, നിനക്കെന്തെങ്കിലും അസുഖം ബാധിച്ചോ? എന്താ, നിന്റെ ശരീരം വല്ലാതെ തണുത്തിരിക്കുന്നല്ലോ. അവൾ പറഞ്ഞു, ഓ സാരമില്ല, അങ്ങ് സുഖമായി ഉറങ്ങിക്കൊള്ളു, എനിക്ക് യാതൊരു അസുഖവുമില്ല. പാപം, വഞ്ചിതനായ ഭർത്താവ് ഒന്നും തന്നെ അറിയുന്നില്ല. തുടർന്ന് ഏതാനും രാത്രികളിൽ അയാൾക്ക് അത് അനുഭവപ്പെട്ടു. സംശയാലുവായ ജനൂബർ ഒരിക്കൽ അവളെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. രാത്രിയിൽ നല്ല ഉറക്കത്തിന്റെ ഭാവം നടിച്ചു.
തങ്കത്തിൻ കങ്കണങ്ങൾ ചൂടി നല്ല ലിബാസും റാണിയണിയും മങ്കാവൊരുങ്ങി ചമയും മന്നൻ മഞ്ചലിൽ നോക്കി ചിരിക്കും. തങ്കത്തിൻ കങ്കണങ്ങൾ ചൂടി നല്ല ലിബാസും റാണി അണിയും മങ്ക ഒരുങ്ങി ചമയും മന്നൻ മഞ്ചലിൽ നോക്കി ചിരിക്കും.
അന്നും അർദ്ധരാത്രിയായപ്പോൾ ആ സുന്ദരി ജനോബറിന്റെ മഞ്ചലിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. വേണ്ടുവോളം വേഷവിധാനങ്ങൾ അണിഞ്ഞ് വീണ്ടും ജനോബർ കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് ചെന്നു. പരിഹാസഭാവത്തിൽ, എടാ സനോബരെ, നീ സുഖമായി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താതെ പാത്തും പതുങ്ങിയും കൊട്ടാരത്തിന് പുറത്തിറങ്ങി. അവൾ രഹസ്യമാർഗം വൃക്ഷങ്ങളുടെയും മറ്റും നിഴൽ പിടിച്ചുകൊണ്ട് നടപ്പിൽ വേഗത കൂട്ടി. പിന്നിൽ ജനോബറും തന്റെ ഒരു പട്ടിയും അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇവൾ നേരെ ചെന്ന് ഒരു കുടിലിന്റെ വാതിലിൽ നിലയുറപ്പിച്ചു.
നാല് ഭാഗവും കണ്ണോടിച്ചു. അവിടെ ആരെയും കാണുന്നില്ല. ജനോബറും തന്റെ പട്ടിയും ഒരു വലിയ വൃക്ഷച്ചുവട്ടിൽ മറഞ്ഞു നിന്നു. അവൾ ആ കുടിലിനകത്തേക്ക് കടന്നപ്പോൾ ജനോബർ ആ കുടിലിന്റെ വിടവിലൂടെ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജിജ്ഞാസപൂർവം വീക്ഷിച്ചു. അപ്പോൾ മൂക്കറ്റം മദ്യപിച്ച് രണ്ട് രാക്ഷസന്മാർ ഇവളെയും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇവളെ കണ്ട മാത്രയിൽ കോപദൃഷ്ടിയോടെ അതിലൊരുവൻ അലറി,
എന്താണീ? ഇത്രയും നേരം നീ എവിടെ ആയിരുന്നു? കാത്തു കാത്തു ഞങ്ങൾ മുഷിഞ്ഞല്ലോ. എന്താ ജനോബറിനെ നിന്നെ മതിയായില്ലേ?
ഉടനെ മറ്റൊരുത്തൻ, ഓ ഇപ്പോൾ വന്നിരിക്കുന്നു ചീമാട്ടി ബീവി എന്ന് പറഞ്ഞ് ഊക്കോടെ അവളെ അടിച്ചു. ഇത്രയുമായപ്പോൾ ജനോബറിന്റെ രക്തം തിളച്ചു. സുന്ദരിയായ ജനോബറിന്റെ ഭാര്യ അടിമകളിൽ നിന്നുള്ള പ്രഹരം ഏൽക്കുന്നു. അയാളെ തന്നെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എത്രമാത്രം അയാൾ അവളെ സ്നേഹിച്ചുവോ അത്രമാത്രം അവൾ വഞ്ചിച്ചു. അത് അവളുടെ കുറ്റമല്ല. ലോക ആരംഭം മുതൽ ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. എങ്കിലും മണിമഞ്ചത്തിൽ ശയിക്കേണ്ട നീ എന്തിനീ കള്ളിമുള്ളിൽ വന്നു വീണു? നിന്റെ ഒടുങ്ങാത്ത മാംസദാഹത്തിന്റെ അനന്തര ഫലമാണോ ഇത്? പരിസരം മറന്നു നിയന്ത്രണം തെറ്റിയ ജനോബർ ആ കുടിൽ ചവിട്ടി പൊളിച്ചു. ഭീകരന്മാരുമായി ഒരു നല്ല യുദ്ധം തന്നെ നടത്തി. ജനോബർ തന്റെ കഴിവുകളും പ്രയോഗിച്ച് ഒരുവന്റെ ശിരസ് ഉടലിൽ നിന്നും തെറിപ്പിച്ചു. രണ്ടാമത്തവനെയും രാജാവ് വധിക്കുവാൻ ഭാവിച്ചപ്പോൾ ഉല്ലെന്ന രാക്ഷസി ഒരു വലിയ മുണ്ടം തടി കൊണ്ട് പിറകിൽ കൂടി ജനോബറിന്റെ തലക്ക് പ്രഹരിക്കുവാൻ മുതിർന്നു. ഉടനെ തന്റെ നന്ദിയുള്ള നായാണ് അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇതാണ് ഉല്ലെന്ന സ്ത്രീ ജനോബർ രാജനോട് ചെയ്ത കൊടും ചതി. ആ സന്ദർഭം നോക്കി ഈ രാക്ഷസൻ ജനോബറിന്റെ പിടിയിൽ നിന്നും എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. അക്കഥ ഗ്രഹിച്ച് കോപാകുലനായ ബാദുഷ ഈ പരമദ്രോഹി ചെയ്ത മനുഷ്യക്കുരുതിക്ക് ഇവനെ പടക്കുതിരയുടെ കാലുകളിൽ ബന്ധിച്ച് പട്ടണം ചുറ്റി ഈ ഘോര രാക്ഷസന്റെ ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഛിന്ന ഭിന്നമായി തെറിക്കട്ടെ എന്നാജ്ഞാപിച്ചു.